2019 നവംബർ 17 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. തോറ്റവരും ജയിക്കുമെങ്കിൽ പരീക്ഷ എന്തിന്? എത്രയൊക്കെ കരുതലെടുത്തിട്ടും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ മാർക്ക് തട്ടിപ്പിലൂടെ നിരവധി പേർ വിജയികളാകുന്നു എന്ന റിപ്പോർട്ടുകൾ അത്യധികം ലജ്ജാകരമാണ്. പരീക്ഷകളുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇമ്മാതിരി സംഭവങ്ങൾ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സിൻഡിക്കേറ്റിന്റെ മാർക്ക് ദാനം വഴി കുറെ കുട്ടികൾ കടന്നുകൂടിയ വാർത്ത വൻ വിവാദമായപ്പോൾ സർവകലാശാല അത് തിരുത്തിയത് ഈ അടുത്ത നാളിലാണ്. ഇപ്പോഴിതാ കേരള സർവകലാശാലയാണ് മാർക്ക് തട്ടിപ്പിന്റെ നാറുന്ന കഥയുമായി ജനമധ്യത്തിൽ നാണിച്ചു നിൽക്കേണ്ട അവസ്ഥയിലായത്. തോറ്റവർ ജയിച്ചു കാണാൻ നിഗൂഢ താൽപര്യമുള്ള ആരൊക്കെയോ ചേർന്ന് അതീവ രഹസ്യമായി കമ്പ്യൂട്ടറിൽ നുഴഞ്ഞുകയറി മാർക്ക് കൂട്ടിയിട്ട് പലരെയും ജയിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഒരു വർഷം മുൻപേ സ്ഥലം മാറിപ്പോയ ഡെപ്യൂട്ടി രജിസ്ട്രാർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർവകലാശാല ശ്രമിക്കുന്നുണ്ട്. എന്നാൽ 2016 2019 ഇടയ്ക്ക് നടന്ന 16 പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടത്തി തോറ്റ നിരവധി വിദ്യാർത്ഥികളെ കടമ്പ കടത്തിവിട്ടിട്ടുണ്ടെന്ന വാർത്ത കൂടുതൽ ഗൌരവമാർന്നതാണ്. ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ പാസ്വേഡ് കൈക്കലാക്കി കമ്പ്യൂട്ടറിൽ മാർക്ക് കൂട്ടിയിട്ട ക്രമക്കേടിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർ വേറെയും കാണുമല്ലോ. രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സർവകലാശാല പരീക്ഷാ വിഭാഗത്തിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ നടക്കണമെങ്കിൽ അത്രയധികം നിരുത്തരവാദപരമായ നിലയിലാണ് അവിടുത്തെ കാര്യങ്ങളെന്നല്ലേ അർത്ഥമാക്കേണ്ടത്? BA, BBA, BCA തുടങ്ങിയ ഡിഗ്രി പരീക്ഷകളിലാണ് തിരിമറി നടന്നിരിക്കുന്നത്. മോഡറേഷൻ മാർക്ക് കൂട്ടിയിട്ടുകൊണ്ടാണ് തോറ്റ പലരെയും ജയിപ്പിച്ചത്. 16 പരീക്ഷകളിലായി 76 മാർക്ക് മോഡറേഷൻ നൽകാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരുന്നത്. അത്രയും മാർക്ക് ലഭിച്ചിട്ടും തോറ്റവരുടെ പട്ടികയിലുണ്ടായിരുന്ന ചിലരെ ജയിപ്പിക്കാൻ വേണ്ടി മോഡറേഷൻ മാർക്ക് 132 ആയി പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. ഇതിനായി ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ പാസ്വേഡാണ് തട്ടിപ്പു സംഘം ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലം മാറിപ്പോയപ്പോൾ അവരുപയോഗിച്ച കമ്പ്യൂട്ടർ പാസ്വേഡ് സാധാരണഗതിയിൽ അസ്ഥിരപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് സർവകലാശാല പരീക്ഷാ വിഭാഗത്തിലെ തന്നെ ചില കുബുദ്ധികൾ അവസരം ദുരുപയോഗപ്പെടുത്തി കാര്യം സാധിച്ചെടുത്തത്. PVCയുടെ നേതൃത്വത്തിൽ ഈ ക്രമക്കേടിനെക്കുറിച്ച് സമഗ്ര അന്വേഷണത്തിന് വൈസ് ചാൻസലർ ഉത്തരവിട്ടിട്ടുണ്ട്. സംഘടനകൾക്ക് മേൽക്കൈയുള്ള സർവകലാശാലയിൽ ഇതുപോലുള്ള അന്വേഷണങ്ങളുടെ ഫലം എന്താകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഇതുപോലുള്ള അനേകം തിരിമറികളുമായി ബന്ധപ്പെട്ട് എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് പരിശോധിച്ചാലറിയാം അന്വേഷണങ്ങളുടെ സ്വഭാവം. LLB BTech ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിലും കൃത്രിമങ്ങൾ നടന്നതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. പരീക്ഷയിൽ വിജയം നേടാൻ അവിഹിത മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ എല്ലാ കാലത്തുമുണ്ട്. ഉത്തരക്കടലാസുകളുടെ പിറകെ പോയി സ്വാധീനം ചെലുത്തി മാർക്ക് കൂട്ടിയിടുന്ന രീതിയായിരുന്നു പണ്ടൊക്കെ. സർവകലാശാലകളുടെ പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ പ്രായേണ നേരും നിറയുമുള്ളവരായിരുന്നതിനാൽ ക്രമക്കേടുകൾക്ക് സാധ്യതയും കുറവായിരുന്നു. എല്ലാ മേഖലകളിലും പിൽക്കാലത്തുണ്ടായ അപജയങ്ങൾ സർവകലാശാലകളെയും ബാധിച്ചതോടെയാണ് പരീക്ഷകളുടെ വിശ്വാസ്യതയും തകരാൻ തുടങ്ങിയത്. പ്രവേശന പരീക്ഷയിലൂടെ അല്ലാതെ മെഡിക്കൽ പ്രവേശനം നടന്നിരുന്ന കാലത്തുണ്ടായ സർവകലാശാല മാർക്ക് തട്ടിപ്പ് സംഭവം കുപ്രസിദ്ധമാണ്. ഈ കേസിൽ ഉൾപ്പെട്ട പലരും പിന്നീട് ശിക്ഷിക്കപ്പെട്ടെങ്കിലും തട്ടിപ്പുകൾ പല രൂപത്തിലും ഭാവത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽ ഏറ്റവും അധികം മൂല്യശോഷണമുണ്ടായതും സംസ്ഥാനത്തെ സർവകലാശാലകൾക്കാണ്. മികവിന്റെയും വിജ്ഞാനത്തിന്റെയും ഉന്നത കേന്ദ്രങ്ങളായി പരിലസിക്കേണ്ട സർവകലാശാലകൾ അവിടെ നിത്യേന അരങ്ങേറുന്ന പലതരത്തിലുള്ള ക്രമക്കേടുകളുടെയും കാപട്യങ്ങളുടെയും പേരിലാണ് ഇന്ന് ഏറെ അറിയപ്പെടുന്നത്. പരീക്ഷാ നടത്തിപ്പും ഫലപ്രഖ്യാപനവും ഒക്കെ പ്രശ്നജടിലമായി മാറുമ്പോൾ അനവധി വിദ്യാർത്ഥികളാണ് അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത്. സർവകലാശാലാ പരീക്ഷകളുടെ വിശ്വാസ്യത പരമപ്രധാനം തന്നെയാണ്. തോറ്റവർക്കും വളഞ്ഞ വഴിയിലൂടെ ജയിക്കാൻ കഴിയുമെന്ന് വന്നാൽ പിന്നെ അത്തരം പരീക്ഷകൾക്ക് എന്തു വിശ്വാസ്യതയാണ് ഉള്ളത്? കേവലം ബിരുദധാരികളെ പടച്ചുവിടാനുള്ള ഉൽപാദനശാലകളായി സർവകലാശാലകൾ മാറുന്നത് സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്.